കൊറോണ വൈറസ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടിയതിന് പിന്നാലെ 6 ആഴ്ചത്തേക്ക് 4-ാം ഘട്ട ലോക്ക്ഡൗൺ മെൽബണിൽ നടപ്പിലാക്കേണ്ടി വന്നു. ലോക്ക്ഡൗണിൻ്റെ ആദ്യ ആഴ്ചകളിൽ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണം കൂടുന്നതും മരണനിരക്ക് ഉയരുന്നതും കൂടുതൽ ആശങ്കയ്ക്ക് കാരണമായി. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുമെന്നുള്ള സൂചനകളാണ് ഉള്ളത്. മെൽബണിലുണ്ടായിരിക്കുന്ന 2-ാം വേവിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. ഇത് വലിയ ആശങ്കയ്ക്ക് വകയൊരുക്കുന്നുണ്ട്. ഒപ്പം എയ്ജ്ഡ് കെയർ രംഗത്തെ പ്രതിസന്ധിയും. ഇതേക്കുറിച്ച് ആരോഗ്യരംഗത്തുള്ള ചിലരുമായി SBS മലയാളം സംസാരിക്കുകയാണ്. മെൽബണിൽ കൊറോണ വൈറസിന്റെ 2-ാം വേവ് ആരോഗ്യരംഗത്തുള്ളവർക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ് നേഴ്സായ ജേക്കബ് മാത്യു ചൂണ്ടിക്കാട്ടുന്നത്.
ഇപ്പോൾ 2-ാം സെക്കൻഡ് വേവ് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് വേവിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ വാർഡുകളിലൊക്കെ ഒരു 1 അല്ലെങ്കിൽ 2 പേഷ്യൻസ് കൺഫേംഡ് ആയി വരുന്നു. അതിനെ തന്നെ നമ്മളൊരു ഭീതിയോടുകൂടി കണ്ടത്. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ സെക്കൻഡ് വേവിൻ്റെ ഈ ഒരു സമയത്ത് നമ്മുടെ വാർഡുകൾ ഫുള്ളാണ്. 30 പേഷ്യൻസും കൺഫേംഡ് കോവിഡ് പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വാർഡ് തന്നെയല്ല, അതുപോലെ തന്നെ വേറെ മറ്റു വാർഡുകളുണ്ട്. ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് ഒരു 80 പേഷ്യൻസോളം ഉണ്ട്. അതൊരു തികച്ചും ഒരു ഭീതിയുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കോവിഡ് വാർഡിലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കോവിഡ് വാർഡിലാണ്, വൈഫ് ജോലി ചെയ്യുന്നത് സ്ഥലത്ത് കോവിഡ് എക്സ്പോഷർ ആയി, അവിടെ ഒത്തിരി കോവിഡ് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ വരുമ്പോൾ 3 കുട്ടികളുണ്ട്, 3 പേരും 6 വയസ്സ് താഴെയാണ് പ്രായം. അപ്പം നമ്മൾ ഒരുപാട് കെയർഫുൾ ആവണം.
ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടാകുന്നത് സ്റ്റാഫിങ്ങിനെ ബാധിക്കുമെന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി അദ്ദേഹം പറയുന്നു. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
നമ്മൾ ഫുൾ PPE കിറ്റ്, നമുക്ക് ഫുൾ PPEയിലാണ് നമ്മൾ ചെല്ലുന്നത്. വാർഡിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുൾ PPE ഇട്ടുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം മാക്സിമം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ സ്റ്റാഫിങ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റാഫ് ഒരുമാതിരിപ്പെട്ട സ്റ്റാഫ് എല്ലാം ക്വാറന്റൈൻ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് 29 സ്റ്റാഫ് പോസിറ്റീവാണ്. അതിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഒരു 5-8 പേര് മലയാളികൾ ഉൾപ്പെടെ ടെസ്റ്റ് പോസിറ്റീവാണ്. അപ്പം ശരിക്കും ഇതൊരു ഭീതിയാണ്. അവർ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്തു തരുന്നുണ്ട്, മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ സ്റ്റാഫിങ് ഇല്ലാത്ത സമയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അവര് പേഷ്യന്റ് റേഷ്യോ എല്ലാം കുറച്ചു. അവര് നേരത്തെ 1:4 എന്നുള്ളത് 1:2 ആക്കുന്നു, അല്ല 1:3 ആക്കുന്നു. പക്ഷെ സമയത്ത് സ്റ്റാഫ് ഇല്ല, വരാൻ സ്റ്റാഫ് ഇല്ല. അപ്പം അത് അവരെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 10 മണിക്കൂർ നമ്മളൊരു PPE ഇട്ട് നിൽക്കുമ്പം അതിനകത്ത് 1 സെക്കൻഡ് ചിലപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് നമ്മൾ വരുത്താൻ സാധ്യതകളുണ്ട്. അതുവഴി നമുക്കും ചെറിയ എക്സ്പോഷറിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയായിരിക്കാൻ പറ്റുകയല്ല.
അധികൃതർ ആരോഗ്യരംഗത്ത് കൂടുതൽ സുരക്ഷാ നടപടികൾ ആദ്യ വേവിന് ശേഷം ഉറപ്പാക്കണമായിരുന്നു എന്നാണ് മെൽബണിൽ ആൽഫ്രഡ് ആശുപത്രിയിൽ എമർജൻസി ട്രോമ വിഭാഗത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസഫ് മാത്യു ചൂണ്ടിക്കാട്ടുന്നത്.
ഞാൻ ആൽഫ്രഡ് ഹോസ്പിറ്റൽ മെൽബൺ വിക്ടോറിയയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ട്രോമ സർവീസസ് ആണ്. പക്ഷെ ഞാൻ ഒരു എമർജൻസി ഫിസിഷ്യൻ കൂടെയാണ്. അതുകൊണ്ട് കോവിഡിനെ ഫ്രണ്ട് ലൈനിൽ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തുടങ്ങിയപ്പോൾ കോവിഡിനെ പറ്റി അധികം ഇൻഫർമേഷൻ ഇല്ലായിരുന്നപ്പോൾ PPEയുടെ നമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഗവൺമെന്റ് വളരെ മിതമായ രീതിയിലായിരുന്നു PPE റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഇനഫ് PPE ഓസ്ട്രേലിയയില് ടെക്നിക്കലായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രിഡിക്ട് ചെയ്ത് അതനുസരിച്ച് നമ്മൾ PPE മാനുഫാക്ചർ ചെയ്യണമായിരുന്നു. ഞാൻ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ നമ്മൾ ഫ്രണ്ട് ലൈൻ ആയിട്ട് കാണണം. മിലിറ്ററിയിൽ ഫ്രണ്ട് ലൈൻ ഉള്ളതുമായിട്ട് തന്നെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഈ ഡോക്ടേഴ്സും നഴ്സസും ബാക്കി അലൈഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സും അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വന്നാൽ മേജർ പ്രോബ്ലംസ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ നെറ്റ്വർക്കിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ റേറ്റിൽ അറൌണ്ട് 8,000 അല്ലെങ്കിൽ 8,500 ഇൻഫെക്ഷൻസ് ആക്റ്റീവായിട്ടുള്ളതിൽ 15% ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. ആക്ടീവ് കേസസിൽ ഓൾമോസ്റ്റ് 25% ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ച അത് ഓൾമോസ്റ്റ് 1.7 times ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ അധികം എക്സാമ്പിൾ മിലാനിൽ നിന്നും ഇറ്റലിയിലെ ബാക്കി റീജൻസിൽ നിന്നും ഉണ്ട്. മിലാനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പി പി പ്രതിരോധങ്ങൾ അഡോപ്റ്റ് ചെയ്തിരുന്നത്. അതിനാൽ അവിടുത്തെ ഇൻഫെക്ഷൻ റേറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് 2% കുറവായിരുന്നു. ബാക്കി റീജിയൻസ് ഓഫ് ഇറ്റലിയില് അങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടല്ല അവർ അഡോപ്റ്റ് ചെയ്തത്. അതിനാൽ അവരുടെ ഇൻഫെക്ഷൻ റേറ്റും ഡെത്ത് റേറ്റ് അമംഗ് ഡോക്ടേഴ്സും ഓൾമോസ്റ്റ് 15-20% ആയിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു സ്പെഷ്യൽ ഡിഗ്രി ഇന്നലെ ഇറക്കിയിട്ടുണ്ട് ഗവൺമെന്റിന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. അവിടെ വളരെ അധികം ഡോക്ടേഴ്സ് പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ പോപ്പുലേഷനുമായിട്ട് വളരെ അധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരണം പി പി ഇയുടെ കുറവ് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഡി എച്ച് എസ് ഇവിടുത്തെ റൂള് മുഴുവൻ മാറ്റി എക്സ്ട്രീം പ്രിക്കോഷൻസിലേക്ക് മാറിയത്. വളരെ ഇതിന്റെ ഇൻഫർമേഷൻ നേരത്തെ മുതൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡെഫിനറ്റ് ആയിട്ടും ഗവൺമെന്റ് ഇച്ചിരി പുറകോട്ടായിരുന്നു ഈ പി പി അഡോപ്റ്റ് ചെയ്യാനായിട്ട്.
എന്നാൽ ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന കർശന നടപടികൾ സഹായിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്.
ഇപ്പായിട്ടും പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇപ്പോൾ മാറ്റിയത് തന്നെ. പക്ഷേ അവരത് സ്റ്റഡി ആയിട്ട് തന്നെ തന്നുകൊണ്ടിരിക്കണം. പി പി ഇയുടെ ലെവല് പി പി ഇയുടെ കാര്യത്തിൽ അവർ മുന്നോട്ട് ഇപ്പം കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്തു.
കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എയ്ഡ് കെയർ രംഗത്തുള്ള പ്രതിസന്ധിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എയ്ഡ് കെയർ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായി എയ്ഡ് കെയറിൽ നേഴ്സായ ടിൻഡു അനു ചൂണ്ടിക്കാട്ടുന്നു.
ഇപ്പം ഫാമിലീസ് മെയിൻലി അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ അവർക്ക് അപ്ഡേറ്റ്സ് നമ്മൾ എപ്പോഴും കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ റെസിഡൻസ് അവരുടെ മെന്റൽ ഹെൽത്ത്, അവർക്ക് ഫാമിലീനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ഒന്നുകിൽ വാട്സപ്പ് കോൾ അല്ലെങ്കിൽ ഫേസ് ടൈം, വിൻഡോ കണക്ഷൻ അങ്ങനെയേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം അതനുസരിച്ച് നേഴ്സസിന് കൂടുതൽ നമ്മൾ ഫാമിലീസിന് അവർക്ക് നമുക്ക് കൂടുതൽ കോള് വരും. അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് അവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം കൂടുതൽ സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സ് കൂടുതൽ ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഏജ് കെയറിൽ ഇത് വരുന്നത് കൊണ്ട് കൂടുതൽ പാനിക്കാവുന്നുണ്ട് ആൾക്കാർ. പക്ഷേ കുറേയൊക്കെ അവർക്ക് എന്നെ ഫാമിലി ആണേലും റെസിഡൻസ് ആണേലും കുറേ പേര് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ. എന്നാൽ നമുക്ക് നേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് റീഅഷുറൻസ് എല്ലാ ഭാഗത്തുനിന്നും കൊടുക്കേണ്ടി വരും. ഈവൻ പി സി എസ് ആണേലും കെയർ സ്റ്റാഫ് ആണേലും എല്ലാവരും ഇപ്പം ഇതൊരു വരുമോ വരികയല്ലോ അങ്ങനെയൊരു എന്നാ പറയുന്ന ഒരു പേടിയിലിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും തന്നെയല്ല. ഫാമിലി മെമ്പേഴ്സിൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ അവർ ഒരുപക്ഷെ അവരുടെ കൂടെ താമസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ സിംറ്റംസ് ആദ്യം തന്നെ നമുക്ക് കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയുള്ളൊരു ഫിയർ എല്ലാവർക്കും ഉണ്ട്.
പ്രായമേറിയവരെ ശുശ്രൂഷിക്കുന്നതിനാൽ ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കരുതൽ വേണമെന്നുള്ള ചിന്തയാണ് എപ്പോഴും ഉള്ളതെന്ന് ടിൻഡു പറയുന്നു.
തീർച്ചയായും ഉണ്ട്. കാരണം ഇപ്പം എനിക്കാണേലും ഞാൻ കാരണം ഒരാളിലേക്ക് വരരുത്. കാരണം ഇത് കൂടുതലും ഏജ് കെയറിൽ വരുന്നത് കണ്ടുവരുന്നത് തന്നെ സ്റ്റാഫിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഈവൻ ഒരു സ്റ്റാഫിന് വേറൊരു സിംറ്റംസും ഇല്ല ഒരു ഏജ് കെയറിൽ, അങ്ങനെയാണ് ഇത്. പക്ഷേ ലക്കിലി അത് റെസിഡൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. പക്ഷേ ഇത് അതാ പറഞ്ഞ നമുക്കൊരു സിംറ്റംസ് മുൻകൂട്ടി അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്നൊരു വാണിങ് തരുമായിരുന്നെങ്കിൽ നമുക്കതിനെ ഉള്ള പ്രിക്കോഷൻ എടുക്കാം. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഏജ് കെയറിൽ കൂടുതൽ പി പി ഇ കമ്പൽസറി ആക്കിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും അത് ബുദ്ധിമുട്ടാണ്. 8 മണിക്കൂർ നമ്മൾ അത് ധരിച്ച് തന്നെ കെയർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊരു ഒരു വിധത്തിൽ നോക്കിയാൽ നല്ല കാര്യം. കാരണം അത് സേഫ്റ്റി, അവരുടെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആ. പക്ഷേ ഈ സ്ട്രെസ് ഈ പറഞ്ഞ പോലെ വരുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഒരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട്.
സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് ആശുപത്രികളിൽ കോവിഡ് രോഗം വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുക എളുപ്പമല്ല എന്ന കാര്യവും ആശങ്കയ്ക്ക് വകയൊരുക്കുന്നുണ്ട്.
ഫുൾ പി പിയിലാണ് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇപ്പം ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ അല്ല 10 മണിക്കൂറിന്റെ ഷിഫ്റ്റുകളാണ്. അപ്പൊ ഈ ഷിഫ്റ്റ് നമ്മള് ഈ 30 പേഷ്യൻസിനെ നോക്കുന്ന സമയങ്ങളിൽ അപ്പം നമ്മൾ ഫുൾ പി പി കിറ്റ് ആണ് എന്നിരുന്നാൽ പോലും ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മനുഷ്യർക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു എമർജൻസി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഒരു 10 മണിക്കൂറിനിടയ്ക്ക് നമ്മുടെ അറിയാതെ ഒരു ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പലർക്കും പറ്റാറുണ്ട്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ചെറിയ എക്സ്പോഷറിനൊക്കെ ഉള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല.
വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകർ സാഹചര്യങ്ങളനുസരിച്ച് പ്രതീക്ഷയോടെ മുന്നേറുന്നതായാണ് ഡോക്ടർ ജോസഫ് പറയുന്നത്.
തുടങ്ങിയപ്പോൾ വളരെ അധികം ആശങ്കയുണ്ടായിരുന്നു. എന്താ വെച്ചാല് നമുക്ക് യുനോ എവിഡൻസ് ഉണ്ട്, ഇറ്റലിയിലും യുഎസിലും, യുഎസ് ഓൾമോസ്റ്റ് 150 ഡോക്ടേഴ്സ് മരിച്ചു, 280 നഴ്സസ് മരിച്ചു പോയിട്ടുണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ആശങ്ക വരുന്നത് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതുകൊണ്ട് ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു, ജോലി ചെയ്യാൻ പോകുമ്പോൾ സബ്ലിമിനൽ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. എന്നാലും മനുഷ്യരെ എല്ലാവരും ഹെൽത്ത് കെയർ വർക്കേഴ്സ് വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോയി അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തിരിക്കുന്നു. ഇപ്പം ഈ ആഴ്ചയിലെ നമ്പർ കുറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഹോപ്പ് ഉണ്ട്.
ആരോഗ്യ പ്രവർത്തകർ ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാർത്തകളും മാസ്ക് വിരുദ്ധ പ്രക്ഷോഭങ്ങളുമെല്ലാം ദുഃഖകരമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ജേക്കബ് മാത്യു.
അതിപ്പം മാസ്ക് വരുത്ത മനുഷ്യരെ ആൾക്കാരെ ഇത് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു 10 മണിക്കൂർ ഒരു കോവിഡ് വാർഡിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ 10 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ട്രെയിൻ ഔട്ട് ആവുകയാണ്. ഈ 10 മണിക്കൂറിന് ശേഷം നമുക്ക് ശ്വാസം മുട്ടൽ അല്ലെ, തലകറക്കം. കാരണം ഈ N95 മാസ്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓക്സിജൻ നമുക്ക് ഈ പ്രോപ്പർ ഓക്സിജൻ ഇതില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് തലകറക്കം വരുന്നു. അപ്പൊ നേരെ മറിച്ച് ഈ നിയമം ലംഘിക്കുന്നത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു നമുക്കൊരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് നമുക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു നമുക്കൊരു പുച്ഛിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവര് പുറത്തു നിൽക്കുന്നു, അവര് നിയമങ്ങൾ വളരെ ഈസി ആയിട്ട് ലംഘിക്കുന്നു. അപ്പം അത് അവര് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവര് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു വേറൊന്നിനും അല്ല, ഇത് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഫൈറ്റ് ചെയ്താലേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്കൊരു ഓവർകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ കുറച്ച് പേര് മാസ്ക് ധരിക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ നിയമങ്ങൾ ലംഘിക്കുന്നു. നമ്മളൊക്കെ ഇപ്പം വീടിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ലോക്ക്ഡൗൺ ആയിട്ട് ഇപ്പൊ ഒരു എത്ര രണ്ട് മാസത്തിന് മേളിലായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സെക്കൻഡ് ഈ Stage 3-ഉം 4-ഉം ആയിട്ട്. അപ്പൊ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു, ഒരു റിയൽ സ്ട്രെസ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാലേ ഉള്ളൂ, നടക്കത്തുള്ളൂ.
ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കഴിയുമ്പോൾ വീണ്ടും സ്ഥിതി മോശമാകുമോ എന്ന ആശങ്ക ഡോക്ടർ ജോസഫ് മാത്യു മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ആരോഗ്യരംഗത്തുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, കൊറോണ വൈറസിനെ എല്ലാവരും ഒരുമിച്ച് മാത്രമാണ് നേരിടാൻ കഴിയുക. മെൽബണിൽ 4-ാം ഘട്ട ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമായി SBS മലയാളം സംസാരിച്ചതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പരിപാടി ലഭ്യമാകും. അവിടെ ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്.